23-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്ന് യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുന്നതിനു മുൻപ് താങ്കൾ അവനെ 22-ാം സങ്കീർത്തനത്തിലെ നല്ല ഇടയനായി അറിയേണ്ടത് ആവശ്യമാകുന്നു എന്നത്ര ഞാൻ പറഞ്ഞത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിലേക്കാണ് ഇന്ന് നാം നമ്മുടെ പഠനത്തിലൂടെ എത്തുന്നത്. ക്രൂശിന്റെ സങ്കീർത്തനത്തിന് തൊട്ടു പിന്നാലെ ജീവന്റെയും അനുഗ്രഹ നിറവിന്റെയും ഒരു സങ്കീർത്തനം ഇതാ. 22-ാം സങ്കീർത്തനം കൂടാതെ 23-ാം സങ്കീർത്തനം അർത്ഥവത്താകുന്നില്ല. ഇവിടെ മൂന്ന് സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് പോകുന്നവയാണ്, 22, 23, 24. അവയെ ഇടയ സങ്കീർത്തനങ്ങൾ എന്ന് വിളിക്കാവുന്നതാണ്. ഈ മൂന്ന് സങ്കീർത്തനങ്ങൾ നമ്മുടെ കർത്താവിന്റെ മൂന്ന് വിധത്തിലുള്ള ചിത്രം നമുക്ക് തരുന്നു. 22-ാം സങ്കീർത്തനത്തിൽ അവൻ നല്ല ഇടയനാകുന്നു. നമ്മുടെ കർത്താവായ യേശു തന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. 23-ാം സങ്കീർത്തനത്തിൽ യേശു വലിയ ഇടയനാണ്. എബ്രായലേഖനത്തിന്റെ അവസാന ഭാഗത്ത് നൽകിയിരിക്കുന്ന ആശീർവാദ വചനത്തിൽ ഈ പേര് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നിത്യനിയമത്തിന്റെ രക്തത്താൽ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം, നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി, തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. എബ്രായലേഖനം 13-ാം അധ്യായത്തിന്റെ 20-ും 21-ും വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. 23-ാം സങ്കീർത്തനം നമ്മുടെ കർത്താവിനെ വലിയ ഇടയനായി വെളിപ്പെടുത്തുന്നു. തുടർന്ന് 24-ാം സങ്കീർത്തനത്തിൽ യേശു കർത്താവിനെ നാം ശ്രേഷ്ഠ ഇടയനായി കാണുന്നു. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന് 1 പത്രോസ് 5:4 വായിക്കുന്നല്ലോ. അതുതന്നെയാണ് ഇവിടുത്തെ ശ്രേഷ്ഠ ഇടയനെക്കുറിച്ച് നാം കാണുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ 22-ാം സങ്കീർത്തനത്തിൽ ക്രൂശും, 23-ാം സങ്കീർത്തനത്തിൽ ഇടയന്റെ വടിയും, 24-ാം സങ്കീർത്തനത്തിൽ രാജാവിന്റെ കിരീടവും നാം കാണുന്നു. 22-ാം സങ്കീർത്തനത്തിൽ ക്രിസ്തു രക്ഷകനാണ്. 23-ാം സങ്കീർത്തനത്തിൽ അവൻ തൃപ്തിപ്പെടുത്തുന്നവനും 24-ാം സങ്കീർത്തനത്തിൽ അവൻ രാജാവുമാണ്. 22-ാം സങ്കീർത്തനത്തിൽ അവൻ മരിക്കുന്നു, 23-ാം സങ്കീർത്തനത്തിൽ അവൻ ജീവിക്കുന്നു, 24-ാം സങ്കീർത്തനത്തിൽ അവൻ വരുവാൻ പോകുന്നു. ഇനിയും കേൾക്കണോ? 22-ാം സങ്കീർത്തനം കഴിഞ്ഞ കാലത്തെയും ഭൂതകാലത്തെയും, 23-ാം സങ്കീർത്തനം വർത്തമാനകാലത്തെയും, 24-ാം സങ്കീർത്തനം ഭാവി കാലത്തെയും കുറിക്കുന്നു. 22-ാം സങ്കീർത്തനത്തിൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനെ നാം കാണുന്നു. 23-ാം സങ്കീർത്തനത്തിൽ അവിടുന്ന് ആടുകൾക്ക് വേണ്ടി തന്റെ സ്നേഹം കൊടുക്കുന്നു, ആടുകളെ അവൻ സ്നേഹിക്കുന്നു. 24-ാം സങ്കീർത്തനത്തിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ തന്റെ പ്രകാശം നമുക്ക് നൽകുന്നു. ഈ സങ്കീർത്തനങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള എത്ര മനോഹരമായ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്രയും മുഖവരയോടുകൂടി 23-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ഇനിയും കേന്ദ്രീകരിക്കാം. ഇത് വേദപുസ്തകത്തിലെ ഏറ്റവും സുപരിചിതമായ ഒരു ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 6 വാക്യങ്ങൾ മാത്രം അടങ്ങിയ ഒരു ചെറിയ സങ്കീർത്തനമാകുന്നുവെങ്കിലും ഇതിനെക്കുറിച്ച് വളരെയധികം എഴുതപ്പെട്ടിട്ടുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ വളരെ മനോഹരമായി രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനം അത്രേ ഇത്. ഈ സങ്കീർത്തനം വായിക്കുവാൻ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുകയുള്ളൂ. ഇതിൽ തത്വജ്ഞാനത്തിന്റെ ഭാഷയല്ല ഉപയോഗിച്ചിട്ടുള്ളത്. വേദശാസ്ത്രത്തിന്റെ ഭാഷയും ഇതിലില്ല. ഇത് നിയമത്തിന്റെയോ ശാസ്ത്രത്തിന്റെയോ രേഖയുമല്ല. വളരെ ലളിതവും വളരെ സുപരിചിതവുമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് മനുഷ്യനും, ഏത് പശ്ചാത്തലത്തിലുള്ള എങ്ങനെയുള്ളൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ എളുപ്പമുള്ള ഒരു സങ്കീർത്തനം. ദാവീദാണ് ഇതിന്റെ എഴുത്തുകാരനെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ ദാവീദ് ഒരു ഇടയബാലനായിരുന്നപ്പോൾ ഇത് രചിച്ചുവോ അതോ പക്വത വന്ന ഒരു രാജാവായി തീർന്ന ശേഷമാണോ ഇത് എഴുതിയതെന്ന ചോദ്യം പലപ്പോഴും പലരും ഉയർത്താറുണ്ട്. ഇതിന്റെ ഉത്തരം അറിയാവുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. വൃദ്ധനായ ഇടയന്റെ ഗീതം എന്നൊരാൾ ഈ സങ്കീർത്തനത്തെ വിളിച്ചിട്ടുണ്ട്. രാജാവായ ദാവീദ് ഒരിക്കലും ഇടയബാലനായ ദാവീദിനെ മറന്നിട്ടില്ല. 23 സങ്കീർത്തനത്തിൽ അപക്വതയുള്ള പരിചയമില്ലാത്തൊരു വ്യക്തിയുടെ വാക്കുകളല്ല, നേരെ മറിച്ച് പക്വത വന്ന അനുഭവ സമ്പത്തിന്റെ ഉടമയായ ഒരു വ്യക്തിയുടെ വാക്കുകളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ദാവീദ് തന്റെ ജീവിതാന്ത്യത്തോടടുത്തപ്പോൾ തന്റെ ജീവിതത്തിലേക്ക് അവൻ തിരിഞ്ഞു നോക്കി. ആ സമയത്താണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത്. പ്രായമായ രാജാവ് ഇടയബാലനെ ഓർക്കുന്നു. ജീവിതത്തിന്റെ പരിവരുത്തതും വളരെ ഭിന്നവുമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയൊരു മനുഷ്യൻ. അവൻ ഒരു നല്ല പടയാളിയും വിജയം രുചിച്ചറിഞ്ഞവനും ഏകാന്തതയും കഷ്ടതയും അനുഭവിച്ചറിഞ്ഞവനുമായിരുന്നു. അവൻ പരിശോധനകളിലും പ്രയാസങ്ങളിലും കൂടി കടന്നുപോയി. അതുകൊണ്ട് 23 സങ്കീർത്തനത്തിൽ അപക്വതയുടെ തത്വമല്ല, നേരെ മറിച്ച് ദീർഘമായ ഒരു ജീവിതത്തിൽ നിന്ന് ഉളവായ പക്വമായ തീരുമാനങ്ങളും ഫലവുമാണ് നമുക്ക് ലഭിക്കുന്നത്. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. എന്റെ ഇടയൻ എന്ന് താങ്കൾക്ക് പറയുവാൻ എന്ത് അധികാരമാണുള്ളത്? ഈ സങ്കീർത്തനം ഏതൊരു വ്യക്തിയും രുചിക്കുന്നതാണ്, വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഏതൊരു വ്യക്തിക്കും വേണ്ടിയുള്ള ഒന്നാണോ ഈ സങ്കീർത്തനം? അങ്ങനെ ഞാൻ കരുതുന്നില്ല. 22, 23, 24 സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു കഥ പറയുന്നു. യേശുക്രിസ്തുവിനെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനായി താങ്കൾ അറിഞ്ഞെങ്കിൽ മാത്രമേ താങ്കൾക്ക് അവനെ വലിയ ഇടയനായി അറിയുവാൻ, അനുഭവിക്കുവാൻ, അവകാശപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. 23 സങ്കീർത്തനത്തിലേക്ക് കടന്നുവന്ന് യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുന്നതിനു മുൻപ് താങ്കൾ അവനെ 22 സങ്കീർത്തനത്തിലെ നല്ല ഇടയനായി അറിയേണ്ടത് ആവശ്യമാകുന്നു എന്നത്ര ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് 23 സങ്കീർത്തനത്തിലേക്ക് പ്രവേശിച്ച് ഓരോ വാക്യങ്ങളും നോക്കാം. എന്താ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നതിനു മുമ്പ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ ഇടയൻ എനിക്ക് മുട്ടുണ്ടാകയില്ല, എന്നെ കിടത്തുന്നു, എന്നെ നടത്തുന്നു എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവനും ഞാനും ഉൾപ്പെട്ട ഒരു സങ്കീർത്തനമാണിത്. മനുഷ്യന്റെ ആത്മാവും ദൈവത്തിനുമിടയിൽ യാതൊന്നുമില്ല എന്നതാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന വസ്തുത. യഹോവ എന്റെ ഇടയനാകുന്നു. യഹോവ ഒരു ഇടയനാകുന്നു എന്ന് അനേകർ പറയാറുണ്ട്. അത് നല്ല കാര്യമായി നമുക്ക് തോന്നാം. എന്നാൽ അത് താങ്കളുടെ വ്യക്തിപരമായ കാര്യമാക്കിക്കൊണ്ട് യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് താങ്കൾക്ക് പറയുവാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവന്റെ വീണ്ടെടുപ്പിന്റെ ആ പ്രവർത്തനം, അവന്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുടെ ആ അധികാരത്തിൽ താങ്കൾക്ക് അവനെ ആശ്രയിക്കുന്നതിനും താങ്കളുടെ ഇടയനെന്ന് അവനെ വിളിക്കുന്നതിനും കഴിയും. വ്യക്തിപരമാണിത്. മാത്രമല്ല, ഇത് വർത്തമാനകാലത്തിലാണ് പറഞ്ഞത്. യഹോവ എന്റെ ഇടയൻ ആകുന്നു. അതെ, യഹോവ എന്റെ ഇടയനാകും എന്ന് പറയുന്നതും എളുപ്പമുള്ള കാര്യമാണ് ഇല്ലേ? എന്നാൽ അങ്ങനെയല്ല ദാവീദ് പറഞ്ഞത്. ദാവീദ് പറഞ്ഞത് യഹോവ എന്റെ ഇടയനാകുന്നു എന്നത്ര. ഇതൊരു വലിയ പ്രസ്താവനയാണ്. എനിക്ക് മുട്ടുണ്ടാകിയില്ല എന്നവൻ പറയുന്നു. എനിക്ക് മുട്ടുണ്ടായിരുന്നിട്ടില്ല എന്നല്ല, എനിക്ക് മുട്ടുണ്ടാകിയില്ല എന്നാണ് ദാവീദ് പറയുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കണം. എന്താണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്? അതെ, എനിക്ക് സുരക്ഷിതത്വം ആവശ്യമായിരിക്കുന്നു. ഞാനൊരു ബുദ്ധികെട്ട ആടാണ്. അതുകൊണ്ട് എനിക്ക് സുരക്ഷിതത്വം ആവശ്യമാകുന്നു എന്ന് എന്റെ ഇടയൻ മനസ്സിലാക്കുന്നു. ഒരു നല്ല ഇടയനുള്ളത് കൊണ്ടാണ് എനിക്ക് മുട്ടുണ്ടാകിയില്ല എന്ന് എനിക്ക് പറയുവാൻ കഴിയുന്നത്. ഞാൻ ഒരിക്കലും നശിച്ചു പോകുകയില്ല എന്ന് ഒരാടിന് പറയുവാൻ കഴിയുന്നത് അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് മുട്ടുണ്ടാകിയില്ല എന്നത് ആ ഭാവിയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഇത് ഒരു ദൈവവൈതലിന്റെ ഉറപ്പാണ്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വലിയ ഉറപ്പ്, സുരക്ഷിതത്വം. അതെ, അത് ഇടയനിലാണ് ആശ്രയിച്ചിരിക്കുന്നത് ഇല്ലേ? അനുസരണം കെട്ട ആടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യവർഗത്തിന്റെ ഒരു ആകമാന ചിത്രമാണ് ഈ അനുസരണം കെട്ട ആടുകൾ എന്നുള്ളത്. ആടുകൾക്ക് സംരക്ഷണം മാത്രമല്ല, അവയ്ക്ക് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും സംതൃപ്തി ആവശ്യമായിരിക്കുകയും ചെയ്യുന്നു. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു. അതായത്, അവൻ എന്റെ ആവശ്യം നിവർത്തിക്കുവാൻ മതിയായവനാണ്. ആടുകളെ അറിയാവുന്നവർ പറയുന്നത് വിശപ്പുള്ള ഒരാട് കിടക്കുകയില്ല എന്നാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ ആടുകൾ കിടന്നാൽ അതിന്റെ അർത്ഥം അവയ്ക്ക് അവയുടെ വയറ് നിറയെ ആഹാരം ലഭിച്ചു കഴിഞ്ഞു എന്നാണ്. തൃപ്തിയായി, അതുകൊണ്ടാണ് കിടക്കുന്നത്. ക്രിസ്തു നമ്മുടെ സർവസ്വവുമാണ്. യോഹന്നാന്റെ സുവിശേഷം 6:35 നാം വായിക്കുന്നത്, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. ഇളകിമറിയുന്ന ജലം ആടിന് പേടിയാണ്. അതുപോലെ മലിനജലം ആടിഷ്ടപ്പെടുന്നുമില്ല. ഇതെല്ലാം മനുഷ്യരെ സംബന്ധിച്ചും വാസ്തവമത്രേ. നമുക്ക് സ്വസ്ഥത ആവശ്യമാണ്. മാനസികമായോ ശാരീരികമായോ ആയ സ്വസ്ഥതയേക്കാളുപരി ആത്മാവിന്റെ സ്വസ്ഥതയാണ് നമുക്ക് ആവശ്യം. 55 സങ്കീർത്തനത്തിന്റെ 6 വാക്യത്തിൽ ദാവീദ് പറഞ്ഞതെന്ന് ഓർക്കുന്നുവല്ലോ, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം പറന്നകലുവാനുള്ള താൽപര്യമാണ് ദാവീദിൻ നാം കാണുന്നത്. എന്നാൽ അത് തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്ന് ദാവീദ് മനസ്സിലാക്കി. ദൈവത്തിൽ തന്റെ ആശ്രയം വെക്കുകയും അവനിൽ വിശ്രമം കണ്ടെത്തുകയും അവനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു എന്ന് ദാവീദിന് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. മത്തായിയുടെ സുവിശേഷം 11:28 വാക്യം. ദൈവത്തിലുള്ള ആശ്രയത്തെ ദാവീദ് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഇടയനായ, അതെ വലിയടയനായ ദൈവം നമ്മെ നയിക്കുവാൻ നാം അവനെ അനുവദിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി ഉണ്ടാകും, സന്തോഷമുണ്ടാകും, നാം സുരക്ഷിതരായിരിക്കും. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമുള്ള ഓരോ വ്യക്തിക്കും ഈ ഉറപ്പുണ്ടായിരിക്കും. നാം പാപം ചെയ്യുവാനാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, അതെ നാം നമുക്ക് തോന്നിയ വഴിയെ പോകുമ്പോൾ നാം തന്നെ ഉണ്ടാക്കി വെക്കുന്ന സാഹചര്യത്തിന് നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. സുഹൃത്തെ, അനേകരും അരുതാത്ത വഴികളിലൊക്കെ പോയി ഊരാക്കുടുക്കലായതിനു ശേഷം ഭക്തി അങ്ങ് കൂടി തങ്ങളെ രക്ഷിക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങും. ഇല്ലേ, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ അനുഗ്രഹങ്ങളാണ് ദാവീദ് ഇവിടെ പറയുന്നത്. നമ്മെ തണുപ്പിക്കുന്ന പച്ചപ്പുൽമേടുകളും സ്വസ്ഥതയുള്ള വെള്ളവുമൊക്കെ നമ്മുടെ ഇടയനറിയാം. അവനെ അനുസരണപൂർവ്വം അനുഗമിക്കുന്നതിനാൽ മാത്രമേ ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ നാം എത്തുന്നുള്ളൂ. ഇടയന്റെ നടത്തിപ്പിനോട് മറുതലിക്കുന്നത് നമ്മുടെ നന്മയ്ക്കെതിരായി നാം തന്നെ പ്രവർത്തിക്കുന്നതാണ്. കർത്താവിലുള്ള വിശ്വാസത്തിന്റെ ആ വിശ്രമം ശാന്തതയുള്ളതും ഉന്മേഷജനകവുമായി കാണുവാൻ സാധിക്കുന്ന വിശ്രമമാണ്. അവനിൽ ആശ്രയിക്കുന്നവർ സുരക്ഷിതരാണ്, സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്. ഈ കാര്യം നാം എപ്പോഴും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് മറക്കരുത്. ഇനിയും 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇടയന്റെ മനസ്സിലെ ചിന്തകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 3-4 വാക്യങ്ങൾ, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, അതായത് യഥാസ്ഥാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ദാവീദിന് അറിയാമായിരുന്നു. ദാവീദ് പാപം ചെയ്തു, കൂട്ടത്തിൽ നിന്ന് തെറ്റി അകന്നുപോയ നഷ്ടപ്പെട്ട ആട് ആയിരുന്നു അവൻ. എന്നാൽ അവന്റെ ഇടയൻ അവനെ യഥാസ്ഥാനപ്പെടുത്തി. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ നടത്തുന്നു, അഥവാ നയിക്കുന്നു. നാം അവനെ പിന്തുടരേണ്ടത് ആവശ്യമാണ്. തന്റെ ശത്രുക്കളായ മത നേതാക്കന്മാരോട് നമ്മുടെ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:25-27 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ആടുകൾ അവരുടെ ഇടയനെ അനുഗമിക്കും. അങ്ങനെയാണ് ആടുകൾ ആരുടെ വകയാകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. യേശുവിന്റെ കാലത്ത് ആട്ടിടയൻ ഒരിക്കലും ആടുകളെ അടിച്ചോടിച്ചു കൊണ്ടുപോയിരുന്നില്ല, അവൻ അവയെ നയിക്കുകയേ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. എന്നാൽ യേശുവിന്റെ കാലത്ത് ആട്ടിടയൻ ആടുകളോടൊപ്പം ദിവസങ്ങളോളം ചെലവഴിച്ചിരുന്നു. അവ അവനെ അറിയുകയും അവനെ അനുഗമിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ ഇടയൻ നമ്മെ നീതിപാതകളിൽ നടത്തുന്നു. അവനെ അനുഗമിക്കുക നമ്മുടെ കാര്യമാണ്. കൂരിരിൽ താഴ്വരിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഇവിടെ ധൈര്യവും ആശ്വാസവും നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിതത്തിന്റെ അന്ത്യമായ പരിശോധന മരണമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മരണം, അതെ, മരണക്കിടക്കയെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം മരണത്തിന്റെ നിഴലിലാണ് എപ്പോഴും ജീവിക്കുന്നത്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ മരണവുമായുള്ള അവന്റെ പോരാട്ടം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. നാം എല്ലാവരും മരണത്തിന്റെ നിഴലിലാണ് ജീവിക്കുന്നത്. മരണത്തിന്റെ നിഴൽ നമ്മുടെ മേൽ വീണിരിക്കുന്നു. എന്നാൽ ഈ മരണനിഴൽ ഈ താഴ്വരയിൽ കൂടി നാം നടക്കുമ്പോഴും ഇവിടെ പറയുന്നു, ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അവൻ നൽകുന്ന ആശ്വാസം ഇതാണ്. ഒരു ദൈവപൈതൽ എന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടു പിരിഞ്ഞുപോയാൽ ഇതാണ് നമ്മുടെ ധൈര്യവും ആശ്വാസവും. ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഭയം കൊണ്ട് നിറഞ്ഞ ഒരു ചുറ്റുപാടല്ല നാം ജീവിക്കുന്നതല്ലേ. ഒരു നിമിഷം നാം ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചേ, ഒരു ദിവസം നാം ഉണരുമ്പോൾ മുതൽ ഉറങ്ങുവാൻ പോകുന്നതുവരെ എത്രയെത്ര ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇല്ലേ. ഉറക്കത്തിലും ഭയമാണില്ലേ. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. തനിക്ക് ചിന്തിക്കാവുന്നതിലേക്കും ഭയാനകമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്, ഞാൻ മരണനിഴലിൻ താഴ്വരയിലൂടെ കടക്കേണ്ടി വന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അതിന് കാരണമുണ്ട്. വെറുതെ തത്വശാസ്ത്രം പറഞ്ഞു വിടുകയല്ല, പിന്നെയോ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നമ്മുടെ ഇടയൻ എല്ലാ സമയത്തും മരണത്തിന്റെ സമയത്ത് പോലും നമ്മോട് കൂടെയുണ്ട് എന്ന് നമുക്കറിയുവാൻ കഴിയും. അതെ, നാം ലോകപ്രകാരമുള്ള അപകട മേഖലകളിൽ കൂടി പോകേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമുക്കവന്റെ സാന്നിധ്യം അനുഭവമാക്കുവാൻ കഴിയുന്നത് ഏറ്റവും ആശ്വാസകരമായ സംഗതിയത്രേ. എന്റെ ഇടയൻ എല്ലായ്പ്പോഴും എന്നോട് കൂടെയിരിക്കുന്നു. കൂടെയിരിക്കുന്ന ദൈവം, എത്ര മനോഹരമായ ചിന്തയല്ലേ. അതേക്കുറിച്ച് നമ്മുടേതായ സാഹചര്യത്തിൽ നാം ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ആഴം കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഭയത്തിന്റെ, പ്രശ്നത്തിന്റെ, പ്രയാസത്തിന്റെ ആ സാഹചര്യത്തിലേക്ക് ഈ വാക്യമൊന്ന് പ്രയോഗിച്ച്, ഞാൻ ഇന്ന അനർത്ഥം ഭയപ്പെടുകയില്ല, ഞാൻ ഇന്ന പ്രശ്നത്തെ ഇനിയും ഭയപ്പെടുകയില്ല, കാരണം എന്റെ നല്ല ഇടയൻ എന്നോട് കൂടെയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന്. വടി ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കോല് നയിക്കുന്നതിനുള്ളതാണ്. അവൻ നമുക്ക് ചെറിയ ശിക്ഷകളും ഉപദേശങ്ങളും നൽകുന്നു. നമ്മുടെ സംരക്ഷണത്തിനായി അവന്റെ കയ്യിൽ വടിയുണ്ട്. അതുകൂടാതെ നമ്മെ നയിക്കുന്നതിനു വേണ്ടി ഒരു ചെറിയ കോലും അവന്റെ പക്കലുണ്ട്. അതെ, തെറ്റി ഒഴിഞ്ഞുപോകുന്ന ആടിനെ നേർവഴിയിൽ നയിക്കുന്നതിന് അവൻ കോലുപയോഗിക്കുന്നു. അത് നമ്മെ ആശ്വസിപ്പിക്കുന്ന കാര്യമാണല്ലേ. തെറ്റി മാറിപ്പോകുമ്പോൾ അവന്റെ കോലുകൊണ്ടുള്ള ശിക്ഷ, നമ്മെ എടുത്ത് കൂട്ടത്തിലാക്കുന്ന ആ അവസ്ഥ, കൂട്ടത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ആ സ്ഥിതി, നമുക്കെല്ലാവർക്കും ഇത് ആവശ്യമാണ് കേട്ടോ. ഒരുപക്ഷെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നാം തെറ്റായി ചിന്തിച്ചേക്കാം, പ്രതികരിച്ചേക്കാം. എന്നാൽ എന്തുമാത്രം അത് ആവശ്യമാകുന്നു എന്ന് തെറ്റിപ്പോയ പലരുടെയും അനുഭവം കേൾക്കുമ്പോൾ നമുക്കറിയാം. ഇനിയും ഇടയന്റെ ഹൃദയത്തിലെ സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും പ്രതിഫലനം കൂടി നമുക്ക് നോക്കാം. 5-6 വാക്യങ്ങൾ. എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ രണ്ട് വാക്യങ്ങൾ ഇടയന്റെ ഹൃദയത്തിലെ സന്തോഷവും പ്രത്യാശയും പ്രതിഫലിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഇവിടെ നമുക്ക് ഫലവും പൂർണ്ണതയുമുണ്ട്. അതെല്ലാം നാം സന്തോഷത്തോടുകൂടി കാണേണ്ടതാണ്. ഇതെല്ലാം സന്തോഷത്തോടുകൂടിയതാണ്. ഇന്ന് ആ വിരുന്ന് എന്താണ്? കർത്താവിന്റെ മേശയാണ് ഇത് കുറിക്കുന്നത് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എഴുതുന്ന സമയത്ത് ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്ത ഭൌതിക അനുഗ്രഹങ്ങളെയായിരുന്നു ഇത് കുറിച്ചത്. നമുക്കവൻ ആത്മീക അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ പറയുന്നു, എന്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നുവെന്ന്. ഈ എണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ഇന്ന് ആ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ജീവിത പ്രശ്നങ്ങളെ നമുക്ക് തനിയെ അഭിമുഖീകരിക്കുവാൻ കഴിയുകയില്ല. പിന്നെ പറയുന്നത് എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നുവെന്ന്. സന്തോഷത്തിന്റെ ചിഹ്നമാണിത്. ഇന്ന് നാം സന്തോഷത്താൽ ഭരിക്കപ്പെടുന്നവരായിരിക്കണം. കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞ, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന്. യോഹന്നാൻ 10:10. നമ്മുടെ സന്തോഷം പൂർണ്ണമായിരിക്കണമെന്നത്രേ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനിയും ഈ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിലേക്കും കൂടി നമുക്ക് വരാം. അവിടെ വായിക്കുന്നത്, നമ്മുടെ ഇടയിൽ നമ്മെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്നും സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിൽ നിന്നും പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ്. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യോഹന്നാന്റെ സുവിശേഷം 14:2 അതിന്റെ 2-3 വാക്യങ്ങളിൽ കർത്താവ് ഇപ്രകാരം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്ക് നല്ല ഒരു ഇടയനുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് താങ്കൾക്ക് ഇപ്പോൾ പറയുവാൻ കഴിയുമോ? അങ്ങനെ പറയുവാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങളുടേതാണ് ഇല്ലേ? ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്ത ഇടയനാണ് അവനെങ്കിൽ അവൻ താങ്കളുടെ രക്ഷകനാണ്. ഈ സങ്കീർത്തനത്തിലെ വാഗ്ദത്തങ്ങളും താങ്കളുടെ വകയാകുന്നു. ഒരു നിമിഷം താങ്കൾ തന്നെ ചിന്തിക്കൂ, എത്രമാത്രം ഈ ഇടയനിൽ ആശ്രയിക്കുവാൻ, അവന്റെ സാന്നിധ്യത്തിൽ ആശ്വസിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഉരുവിട്ടിട്ടുള്ള ഈ 23-ാം സങ്കീർത്തനത്തിൽ നിന്നും അവിടുന്ന് ഞങ്ങളോട് ഇന്ന് വീണ്ടും സംസാരിച്ചതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നല്ല ദൈവമാകുന്നു എന്ന് ഉറപ്പാക്കി തന്നതുകൊണ്ട് ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവേ, അവർ വാസ്തവമായി നിന്നിൽ ആശ്രയിക്കുവാൻ ഭയത്തിനടിമപ്പെട്ട് ജീവിക്കാതിരിപ്പാൻ അവരെ നിസ്സഹായിക്കണമേ. ഞങ്ങളോട് നീ സംസാരിച്ചതിനായി വീണ്ടും സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ CD തയ്യാറാകുന്നുണ്ട്, ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഇനിയും